ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. 71st ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടനുള്ള പുരസ്കാരം ഷാരൂഖ് ഖാനും വിക്രം മെസ്സിയും പങ്കിട്ടു. റാണി മുഖർജി മികച്ച നടി. ദേശീയ പുരസ്കാരങ്ങളിൽ തിളങ്ങിയ മലയാളം. ഉള്ളൊഴുക്ക് മികച്ച സിനിമ. വിജയരാഘവനും ഉർവശിക്കും മികച്ച സഹനടനും നടിക്കുമുള്ള പുരസ്കാരം. 17th ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് 9th. PM കിസാൻ സമ്മാൻ നിധിയുടെ 20th ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരാണസിയിൽ നിർവഹിക്കും. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യഹർജിയിൽ NIA കോടതി വാദം കേട്ടു. വിധി നാളെ. വാർത്തകൾ വിശദമായി. 71st ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയിലെ അഭിനയത്തിന് റാണി മുഖർജി മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി. ജവാൻ എന്ന ചിത്രത്തിന് ഷാരൂഖ് ഖാനും 12th ഫെയിൽ എന്ന ചിത്രത്തിന് വിക്രമാസിയും മികച്ച നടനുള്ള അവാർഡ് പങ്കിട്ടു. ദേശീയ പുരസ്കാരങ്ങളിൽ മലയാളത്തിന് മിന്നും നേട്ടങ്ങൾ. മികച്ച മലയാളം സിനിമയ്ക്കുള്ള പുരസ്കാരം ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കിന് ലഭിച്ചു. നോൺ ഫീച്ചർ വിഭാഗത്തിൽ നെക്കൽ ദ ക്രോണിക്കൽ ഓഫ് പാഡി മാനിന് പ്രത്യേക ജൂറി പരാമർശം. വിജയരാഘവനും ഉർവശിക്കും മികച്ച സഹനടനും നടിക്കുമുള്ള പുരസ്കാരം ലഭിച്ചു. പൂക്കാലം എന്ന ചിത്രത്തിന് മിഥുൻ മുരളി മികച്ച എഡിറ്ററായി.
The producer is Unilaser Ventures Private Limited and Magnifying Pictures. The director, Christo Tommy. The best editing goes to Pukalam, Malayalam. The editor, Midun Murli. Best actress in a supporting role is also a shared award. The first one is for the Malayalam film, Ulluluku. It goes to the actress, Urvashi Ji. Best actor in a supporting role is again shared. The first one is to Pukalam, the Malayalam film, Shri Vijay Raghavan.
രാജ്യത്ത് 17th ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 9th വോട്ടെടുപ്പ്. വോട്ടെണ്ണലും 9th നടക്കും. ശ്രീ ജഗ്ദീപ് ധൻകർ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളടങ്ങുന്ന ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ മാസം 7th പുറപ്പെടുവിക്കും. 21st മുൻപ് നാമനിർദ്ദേശ പത്രിക നൽകണം. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന 22nd നടക്കും. PM കിസാൻ സമ്മാൻ നിധിയുടെ 20th ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരാണസിയിൽ നിർവഹിക്കും. 9.7 crore കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 20,500 crore രൂപയാണ് കൈമാറുക. 2,200 crore രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും. റോഡ് വികസന പദ്ധതികൾ, റെയിൽ പദ്ധതികൾ എന്നിവയുടെ ഉദ്ഘാടനത്തിന് പുറമെ 880 crore രൂപയുടെ ഊർജ്ജ വിതരണ പദ്ധതിയുടെ ശിലാസ്ഥാപനവും ഇതിൽ ഉൾപ്പെടുന്നു. ജൽജീവൻ ദൌത്യത്തിലൂടെ ആവിഷ്കരിച്ച 47 ഗ്രാമീണ കുടിവെള്ള പദ്ധതികളുടെ ഉദ്ഘാടനവും ശ്രീ മോദി നാളെ വാരാണസിയിൽ നിർവഹിക്കും. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവച്ച രാജ്യസഭ പുനരാരംഭിച്ചെങ്കിലും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നതോടെ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വിഷയം ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിലുള്ളതാണെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് പറഞ്ഞു. ബഹളത്തിനിടെ ഡിജിറ്റൽ വ്യക്തിഗത ഡാറ്റ സുരക്ഷാ നിയമം 2023 നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മറുപടി നൽകി. ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ച ലോക്സഭയിലും സമാന സാഹചര്യമായിരുന്നു. സമ്മേളനം തുടരാൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വർഷകാല സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നുണ്ടായ സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ടാണ് ചർച്ച നടന്നതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വെടിനിർത്തലിനുള്ള അഭ്യർത്ഥന പാകിസ്ഥാനാണ് മുന്നോട്ടുവച്ചത്. പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ പരിഹരിക്കൂവെന്ന് US ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളോടും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളെ ലൈംഗിക പീഡന വിരുദ്ധ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. വിഷയം പാർലമെന്റിന്റെ പരിധിയിൽ വരുന്നതാണെന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്, ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു. കഴിഞ്ഞ ഡിസംബറിൽ സമാനമായ ഒരു ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ വർഷം മാർച്ചിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരുന്നെങ്കിലും ഇതുവരെ ഒരു മറുപടിയും ലഭിച്ചില്ലെന്നും പൊതു താൽപര്യ ഹർജിയിൽ പറയുന്നു. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ മോചനം ഏറെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. യമൻ ഭരണകൂടവുമായി സർക്കാർ നിരന്തരം സമ്പർക്കം പുലർത്തുന്നതായും വധശിക്ഷ റദ്ദാക്കിയെന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയും യുഎസുമായുള്ള ശക്തമായ പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യ ഹർജിയിൽ എൻഐഎ കോടതി ഇന്ന് വാദം കേട്ടു. ജാമ്യം സംബന്ധിച്ച വിധി കോടതി നാളെ പ്രഖ്യാപിക്കും. അന്വേഷണ പ്രാരംഭം ഘട്ടത്തിലാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. അതിനിടെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോ സായ് ഇന്ന് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനായി ആശയങ്ങൾ പങ്കിടാൻ രാജ്യത്തെ ജനങ്ങളെ ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ മാസം 15 ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ നടക്കുന്ന പ്രസംഗത്തിൽ ഉൾപ്പെടുത്താനായാണ് ജനങ്ങളിൽ നിന്നും ചിന്തകളും ആശയങ്ങളും ക്ഷണിച്ചത്. MyGOV ഓപ്പൺ ഫോറം, നമോ ആപ്പ് തുടങ്ങിയവയിലൂടെ ആശയങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും പാർലമെന്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തെ മാധ്യമ പ്രക്ഷേപണ രംഗത്തുള്ള സംരംഭങ്ങളുടെ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ലൈംഗിക പീഡന കേസിൽ ജനതാദൾ നേതാവും MPയുമായ പ്രജ്വൽ രേവണ്ണ കുറ്റക്കാരനെന്ന് ബംഗളൂരുവിലെ ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയുടെ വിധി. മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ ചെറുമകൻ പ്രജ്വൽ രേവണ്ണയുടെ പേരിലുള്ള 4 പീഡന കേസുകളിലൊന്നിലാണ് വിധി വന്നിരിക്കുന്നത്. ശിക്ഷ നാളെ പ്രഖ്യാപിക്കും. 2021 കോവിഡ് കാലത്ത് അതിജീവിതയെ പലതവണ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നും ദൃശ്യങ്ങൾ പകർത്തിയെന്നുമാണ് കേസ്. രാജ്യത്തിന്റെ പ്രതിരോധ ചട്ടക്കൂട് ശക്തിപ്പെടുത്തുന്നതിന് ആംഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് സിവിലിയൻ സർവീസസ് എക്കാലത്തും മികച്ച പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ AFHQ സിവിലിയൻ സർവീസസ് ദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യക്ഷമവും തന്ത്രപരവുമായ പ്രവർത്തനത്തിൽ AFHQ സിവിലിയൻ സർവീസസിന്റെ പങ്ക് പ്രധാനമാണെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി.
संकट की घड़ी में आर्म्ड फोर्सेस हेडक्वार्टर सिविलियन सर्विसेज ने वार टाइम हो या पीस टाइम हो हमारी देश की रक्षा व्यवस्था को अंदर से मजबूत करने में एक बहुत ही अहम भूमिका निभाई है. आर्म्ड फोर्सेज हेडक्वार्टर सर्विसेज रक्षा मंत्रालय के लिए एक इंस्टीट्यूशनल मेमोरी का काम करती है जो यहां के एडमिनिस्ट्रेशन में कंसिस्टेंसी डोमेन एक्सपर्टीज और यूनिफॉर्मिटी प्रदान करता है.
ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന്റെ 1 ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺ എന്ന നിലയിലാണ്. ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് 224 റൺസിന് അവസാനിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 586 പോയിന്റ് ഇടിഞ്ഞ് 80,600-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 203 പോയിന്റ് നഷ്ടത്തിൽ 24,565-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 160 രൂപ കുറഞ്ഞ് 73,200 രൂപയും ഗ്രാമിന് 9,150 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് ലക്ഷദ്വീപ് തീരത്ത് ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അസം, മേഘാലയ, ബീഹാർ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, പശ്ചിമബംഗാൾ തുടങ്ങിയ ഇടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, സിക്കിം, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലും ശക്തമായ കാറ്റും ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടനുള്ള പുരസ്കാരം ഷാരൂഖ് ഖാനും വിക്രം മെസ്സിയും പങ്കിട്ടു. റാണി മുഖർജി മികച്ച നടി. ദേശീയ പുരസ്കാരങ്ങളിൽ തിളങ്ങിയ മലയാളം, ഉള്ളൊഴുക്ക് മികച്ച സിനിമ, വിജയരാഘവനും ഉർവശിക്കും മികച്ച സഹനടനും നടിക്കുമുള്ള പുരസ്കാരം. 17th ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് 9th. PM കിസാൻ സമ്മാൻ നിധിയുടെ 20th ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരാണസിയിൽ നിർവഹിക്കും. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീയുടെ ജാമ്യ ഹർജിയിൽ NIA കോടതി വാദം കേട്ടു. വിധി നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.